Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ആ കാലഘട്ടത്തിൽ തപസ്സ്വാധ്യായമൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു വിഭാഗം, അല്ല കാലാതീതമായിട്ടെടുക്കുകയാണെങ്കിൽ എന്നും തപസ്സ്വാധ്യായങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ. അവനാണ് അധികാരിയായിട്ടുള്ളവൻ, ആത്മവിദ്യാ ഗ്രഹണ സാമർഥ്യമുള്ളവൻ. ന അവേദീത, അവൻ അറിഞ്ഞില്ലെങ്കിൽ ന വിദിതവാൻ എന്നുവെച്ചാൽ അവൻ ഈ തത്വമൊക്കെ ശ്രവിച്ചു, ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, വീണ്ടും അവൻ പ്രപഞ്ചകാര്യങ്ങളിൽ മുഴുകി. മായയ്ക്കധീനമായ തുച്ഛമായ കാര്യങ്ങളെ ശ്രേഷ്ഠമാണെന്ന് കരുതി, ഇത് ശ്രേഷ്ഠമാണെന്നറിഞ്ഞു. ഇത് ശ്രേഷ്ഠമാണെന്നറിഞ്ഞപ്പോൾ അവൻ തുച്ഛമെന്ന് തോന്നിയതിനെല്ലാം ഉപേക്ഷിച്ചു, ലൗകികമായ പലതും അവൻ ഉപേക്ഷിച്ചു. കാരണം അതെല്ലാം നിസ്സാരമാണ് ഇതിനെ അപേക്ഷിച്ച് തോന്നുമ്പോൾ. അങ്ങനെ ഉപേക്ഷിച്ചിട്ടും അവൻ ഇതിന് ശ്രേഷ്ഠമാണെന്ന് ധരിച്ചിട്ടും ശ്രേഷ്ഠമായ ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവനിൽ വീണ്ടും മായാവികാരങ്ങൾ ഉണ്ടായി, വീണ്ടും അവൻ തുച്ഛമായ ഇതിൻ്റെ പിറകെ പോകുന്നു. സമ്പത്തും മറ്റു കാര്യങ്ങളും അതിൻ്റെ പിറകെ പോകുന്നു. അവിടെയാണ് ആ നാശം സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം വിഘ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ അവന്റെ വേദനത്തിന് തടസ്സമായിരിക്കുന്നു, ആത്മബോധനത്തിന് തടസ്സമായിരിക്കുന്നു? തഥാ മഹതി ദീർഘ അനന്താവിനിഷ്ഠി പറയുന്നു. പിന്നീട് സംഭവിക്കുന്ന നാശം അത് അനന്തമാണ്. എന്തുകൊണ്ട് പറഞ്ഞല്ലോ, ഒരു ലൗകികനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ നഷ്ടങ്ങൾ ലൗകികമാണ്. ലൗകികമെന്ന് വെച്ചാൽ തുച്ഛം, അല്പമാണ്. ലാഭങ്ങളെപ്പോലെ തന്നെ നഷ്ടവും അല്പമാണ്. ലോകത്തിന് മുമ്പിൽ അത് എത്ര ശ്രേഷ്ഠമായ, ലോകത്തിന് മുമ്പിൽ സമ്പത്തും കീർത്തിയും അധികാരവും എല്ലാം വളരെ ശ്രേഷ്ഠമാണ്. ആധ്യാത്മികമായി നോക്കുമ്പോൾ അതെല്ലാം വളരെ തുച്ഛമാണ്. നേടുന്നതും തുച്ഛം, നഷ്ടപ്പെടുന്നതും തുച്ഛം. അപ്പോൾ അവൻ വലിയ നഷ്ടമെന്ന് കരുതി നാശവും നഷ്ടവും വരുമ്പോൾ ആത്മഹത്യ വരെ ചെയ്ത് മാറി നോക്കിയാൽ അത്ര നിസ്സാരമായ കാര്യങ്ങളാണ് അവന് നഷ്ടപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ദീർഘാനന്ദ, ഇവിടുത്തെ നേട്ടമെന്ന് പറയുന്നത് എന്താണ്? ആത്മലാഭമാണ്. അതിലും വലിയൊരു ലാഭമില്ല. ആത്മലാഭത്തിന് വേണ്ടി ഒരുവൻ ഇറങ്ങിത്തിരിച്ച്, എന്നിട്ട് അതിൽ അവന് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, വീണ്ടും അവൻ തുച്ഛമെന്ന് കഴിഞ്ഞ് കരുതി ഉപേക്ഷിച്ചതിനെ വീണ്ടും സ്വീകരിക്കുക, അതാണ് അവിടെ നഷ്ടം വരുന്നത്. അപ്പോൾ അവന് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മലാഭം അവന് നഷ്ടമാകുന്നു. അത് നമ്മൾ ചില ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഗുരുവിൻ ഛർദ്ദിച്ചിട്ട് അതിനെ ഭക്ഷിക്കുന്ന പോലെയാണ്. താൻ എന്തിനാണ് സ്വയം നിസ്സാരമാണ് തുച്ഛമാണെന്ന് കരുതി ഉപേക്ഷിച്ചത്, വേണ്ട എന്ന് കരുതിയത്, എന്തിനെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നു? ആത്മലാഭത്തിന് വേണ്ടി ലൗകികമായ ബന്ധങ്ങൾ അത് വേണ്ടെന്ന് വയ്ക്കുന്നു. സമ്പത്ത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു? മായ മോഹിതനായി അതിനെയൊക്കെ തന്നെ അവൻ വീണ്ടും സ്വീകരിക്കുന്നു. ഇതിന്റെ ഗൗരവത്തെ അവൻ കുറച്ച് കാണും. അപ്പോൾ അവന് സംഭവിക്കുന്നത് എന്താണ്? ദീർഘ അനന്ത, വളരെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ്. ഒടിവും ചതവും മുറിവും എല്ലാം കൂടും, ഉയരം കൂടുന്നതനുസരിച്ച്. അതുകൊണ്ട് പറയുന്നു ദീർഘ അനന്ത, അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച ഏത് ധർമ്മത്തിലും മറ്റും പറയുന്നു. പിന്നെ ഈ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു കഴിഞ്ഞാൽ അനേക ജന്മങ്ങളിൽ അവൻ അമേധ്യത്തിലെ കീടമായി ജീവിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതേ ഭാഷയിൽ തന്നെ. മൃഗജന്മങ്ങളിൽ അല്ലെങ്കിൽ മൃഗസമാനമായ മനുഷ്യജന്മങ്ങളിൽ അനേക ജന്മങ്ങൾ അവന് കഴിയേണ്ടി വരും. അതാണ് അനന്തമായ, അതിനൊരവസാനം വരുന്നത്. പിന്നെ അവൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചാൽ മാത്രം മതി, കേവലം നഷ്ടം മാത്രം. ദീർഘ അനന്ത അവസാനമില്ലാത്തതായ വിനാശം, വിനാശനം എന്താണത്? ജന്മ ജര മരണാദി പ്രബന്ധ അവിച്ഛേദ ലക്ഷണ. അവിടെ വീണ്ടും വീണ്ടും ജനിക്കുക, ജരാമരണങ്ങൾ, രോഗം മുമ്പ് പറഞ്ഞു. ഇതിന്റെ ഈ ഒഴുക്ക് പ്രബന്ധം, അതിന്റെ അവിച്ഛേദം, അതിനൊരു അവസാനം കാണുന്നില്ല. ഇതിനവസാനം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതിലേക്ക് കടന്നു വന്നത്, അവന്റെ പുണ്യം കൊണ്ട്. പക്ഷെ ഇതിനവസാനം കാണാൻ പറ്റുന്നില്ല. സംസാരഗതി, ആ സംസാരഗതി തുറന്നുകൊണ്ടേയിരിക്കുന്നു. തസ്മാത്, അതുകൊണ്ട് ഏവം ഗുണദോഷോ വിജാനന്ത. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഗുണദോഷമാണ്. ഭക്ഷ്യകാരനിപ്പോ പറയുകയാണ്, ഇങ്ങനെ ഗുണദോഷത്തെക്കുറിച്ച് ചിന്തിക്കണം. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ ചിന്തിക്കണം. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. ഗുണദോഷവും വിജാനന്ത, വിവേചിച്ചറിയണം. എങ്ങനെ ഈ മാർഗത്തിൽ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന പതനം, അതുകൊണ്ട് വരുന്ന അനന്തമായ നഷ്ടം, അങ്ങനെ സംഭവിക്കാതിരുന്നാൽ വരുന്ന ഗുണം, ആത്മലാഭം, സംസാര നിവൃത്തി, ഇതെല്ലാം വിവേചിക്കുന്നവനായ ബ്രാഹ്മണൻ. അത് വിവേചിക്കുന്നവൻ തന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ബ്രാഹ്മണനെ അത് വിവേചിക്കാൻ കഴിയും, മറ്റാർക്കത് വിവേചിക്കാൻ കഴിയുന്നത്? തപസ് സ്വാധ്യായം ഉള്ളവനാണ് ബ്രാഹ്മണൻ, അവന് മാത്രമേ അത് വിവേചിക്കാൻ കഴിയൂ. അവനിൽ ബ്രാഹ്മണത്വം ഇല്ലെങ്കിൽ ഒരിക്കലും അവൻ ഈ വിവേകം വരത്തില്ല. അവനിൽ ആധ്യാത്മിക ജിജ്ഞാസ ഉണരുന്നത് ഈ ബ്രാഹ്മണത്വം ഉള്ളതുകൊണ്ടാണ്. ഉണർന്നവൻ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. പക്ഷെ അവന് ഏത് സമയവും ചണ്ടാളത്വം കടന്നു വരാം. അത് വരുമ്പോൾ അവൻ പതിക്കും, അതൊന്ന് സ്ഥായിയായി നിൽക്കത്തില്ല. പുണ്യവാന്മാരെ കൂടി സ്ഥായിയായി നിൽക്കത്തില്ല, കാരണം അവന്റെ പൂർവ്വജന്മങ്ങളുടെ പാപവും അവനോടൊപ്പം ഉണ്ട്, പുണ്യം മാത്രമുണ്ട്. പുണ്യം കൊണ്ട് അവനിൽ ബ്രാഹ്മണത്വം വരും. അതിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവനിൽ ഇരിക്കുന്ന പാപങ്ങൾ തലപൊക്കുന്നത്. അവൻ ചണ്ടാളത്വം, ആ ചണ്ടാളത്വം കൊണ്ട് അവൻ പതിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ആ ബ്രാഹ്മണനായി തന്നെ തുടരണം, അതിന് ഗുണദോഷ വിചാരം ചെയ്യണം. പറയാറുണ്ടല്ലോ, വിഷയേഷു ദോഷദൃഷ്ടി, വിഷയങ്ങളിലുള്ള ആ ദോഷദൃഷ്ടി അത് വേണം. ഭൂതേഷു ഭൂതേഷു സർവഭൂതേഷു സ്ഥാവരേഷു ചരേഷു ഏകം ആത്മതത്വം ബ്രഹ്മ വിചിത്യ വിജ്ഞായ. ഭൂതേഷു ഭൂതേഷു വിചിത്യ, സർവഭൂതങ്ങളിലും അതിനാണ് ആവർത്തിച്ചിരിക്കുന്നത്. സ്ഥാവരേഷു ചരേഷു, ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നു? ആ വിവേകി ചരാചരങ്ങളിലും ആത്മതത്വത്തെ അവൻ സദാ സാക്ഷാത്കരിക്കുന്നു. തത്വത്തെ ശ്രവിക്കുക മാത്രമല്ല, തത്വത്തെ ശ്രവിച്ച് ഈ മാർഗത്തിൽ വരുന്ന പതനത്തെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവേകിയായ ബ്രാഹ്മണൻ സർവത്ര ആത്മദർശിയായി. അത് സർവത്ര ആത്മദർശിയായി എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ഈ മാർഗത്തിൽ അവൻ മോഹത്തെ കാണുന്നു, അവനെ മോഹിപ്പിക്കുന്ന പലതിനെയും കാണും. മോഹിപ്പിക്കുന്ന പലതിനും അവന്റെ ശ്രദ്ധ പോകുന്നു, സമ്പത്തിനും മറ്റുമൊക്കെ. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു? അവൻ ആത്മദർശനത്തെ ശീലിക്കുന്നില്ല, അനാത്മദർശനമാണ്. കാമത്തെയും മോഹത്തെയും എല്ലാം അവൻ സാക്ഷാത്കരിക്കുന്നു, അനാത്മദർശനം. ഈ വ്യവഹാരത്തിൽ തന്നെ അവൻ ആത്മാവിനെ ദർശിക്കുന്നു, അനാത്മാവിനെ ദർശിക്കുന്നില്ല. രണ്ടും അവന്റെ മുമ്പിലുണ്ട്, ആത്മാവുമുണ്ട് അനാത്മാവുമുണ്ട്. അവൻ അനാത്മദർശിയായാൽ അവന്റെ മനസ്സ് കാമലോപാധികളെ കൊണ്ട് നിറയും, കാരണം അതും കൂടെ ദർശിക്കാനുണ്ട് ധാരാളം. അവന്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്നത് അതൊക്കെയായിരിക്കും. അത് ഭൂതേഷു എന്ന് പറയുന്ന എന്താണ്? സർവത്ര എന്ന് പറഞ്ഞാൽ അവന്റെ സർവവ്യവഹാരത്തിനും നിറയും, അവന്റെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെ അവന്റെ ഓരോ വികാര വിചാരങ്ങൾ, അവന്റെ സർവകർമ്മങ്ങളിലും അവന് എന്തും ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകിൽ ആത്മാവിനെ ദർശിക്കുക, അല്ലെങ്കിൽ അനാത്മാവിനെ ദർശിക്കുക. ഇവിടെ വിവേകിയായ ഗുണദോഷ വിചാരം ചെയ്യുന്ന ആ ബ്രാഹ്മണൻ ഈ അനാത്മദർശനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ ആത്മദർശനത്തെ ശീലിക്കുന്നു. അവന്റെ മനസ്സിൽ ലോഭത്തെ ഉണ്ടാക്കണമെങ്കിൽ, പ്രലോഭനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അനാത്മദർശനം കൊണ്ടേ പറ്റും. സമ്പത്തും മറ്റു കാര്യങ്ങളുമൊക്കെ അവന് ലോഭത്തെ ഉണ്ടാക്കുന്നു, അതെല്ലാം ആർജിക്കണം, സംരക്ഷിക്കണം, വിനിയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. ഇതാണ് അനാത്മദർശനം. അവൻ ആത്മദർശനമാണ് ശീലിക്കുന്നതെങ്കിൽ അവനെങ്ങനെ അന്യമായ സമ്പത്തോ മറ്റെന്തെങ്കിലും കാണാൻ കഴിയും? അതിന്റെ ആർജനവും സംരക്ഷണവും വിനിയോഗവുമാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായെന്ന് അവനെങ്ങനെ ധരിക്കാൻ പറ്റും? അതവന് ധരിക്കാൻ കഴിയത്തില്ല. വാസുദേവ സർവമിതി പറയുന്നുണ്ടോ? സർവവും വാസുദേവമയമായി തന്നെ അവൻ കാണാൻ. വേറെ ഇതിനൊരു ഉപായമുണ്ട്? വേറെ എന്തെങ്കിലും അഭ്യാസങ്ങൾ കൊണ്ടൊന്നും ഇത് സാധ്യമല്ല. ഏതഭ്യാസത്തെയും അതിജീവിക്കുന്നതിന് ശേഷിയുള്ളതാണ് ഈ മായാമോഹം എന്ന് പറയുന്നത്. കുറച്ചു സമയം കണ്ണടച്ചിരുന്നെന്നോ കാല് മേൽപ്പോട്ടാക്കി നിന്നെന്നോ ശ്വാസം വിടാതെ പിടിച്ചു വച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുറച്ചു കഴിയുമ്പോൾ പഴയ പൊസിഷനിലേക്ക് തന്നെ വരേണ്ടി വരും. എത്ര നേരം കാല് മേലോട്ട് നിൽക്കും, ശ്വാസം എത്ര സമയം പിടിച്ചു വയ്ക്കും, വീണ്ടും പഴയതുപോലെ തന്നെ വരും. വരുമ്പോൾ വീണ്ടും ഈ മായാമോഹങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ വരും, വീണ്ടും ഇത് തന്നെ ഭ്രമിപ്പിക്കും. കൊണ്ടു പറയുന്നത് എന്താണ്? ഭൂതേഷു ഭൂതേഷു സർവത്ര സദാ ആത്മദർശനം. മോഹത്തെ മോഹമായി കാണാതിരിക്കുക, ലോഭത്തെ ലോഭമായി കാണാതിരിക്കുക, കാമത്തെ കാമമായി കാണാതിരിക്കുക. സർവത്ര വാസുദേവ സർവമിതി ആത്മദർശനം, അത് ശീലിക്കുക. ആണ് സ്ഥാവരേഷു ചരേഷു, എന്താണ് ഈ ലോകത്തെ ഉണ്ടാക്കുന്നത്? ഈ അനാത്മ, തന്റെ ചുറ്റും കാണുന്ന അനാത്മ വസ്തുക്കളാണല്ലോ ലോകത്തെ ഉണ്ടാക്കുന്നത്. പലതിന്റെ പേരിലും, സമ്പത്തിന്റെയോ മറ്റെന്തിന്റെയെങ്കിലും ഒക്കെ പേര്, അതാണ് മോഹത്തെ ഉണ്ടാക്കുന്നത്. അതിനെയൊന്നും അതായി കാണാതിരിക്കുക. അതാണ് പറഞ്ഞത്, എന്താണ് ചരങ്ങളും അചരങ്ങളും, സ്ഥാവരങ്ങളും ചരങ്ങളിലും ഏകം ആത്മതത്വം ബ്രഹ്മ വിചിത്യ വിജ്ഞായ, അത് കാണുന്ന ശീലിക്കുക. ഒന്നിനും മറ്റൊന്നും കാണാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ശീലിച്ച് വിജ്ഞായ, അതിനെ ധ്യാനിച്ച് സാക്ഷാത്കൃത്യ, അതിനെ സാക്ഷാത്കരിച്ച് ധീരാഹ ധീരൻ. ധീരൻ എന്ന് നമ്മൾ പറയുന്ന അർത്ഥം കൊടുത്താലും കുഴപ്പമൊന്നും, ധൈര്യമുള്ളവനെന്ന് വെച്ചെന്താണ്? ഈ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാത്തവനായി, ഇതിൽ കുരുങ്ങിപ്പോകാത്തവനായി, ഇതിൽ വലഞ്ഞു പോകാത്തവനായി, ഇതിൽ ഭ്രാന്തി പിടിച്ച് വലഞ്ഞു പോകാത്തവനായി. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, മനസ്സിൽ ഈശ്വര വിചാരമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ഉള്ളവൻ പോലും അവന്റെ വ്യവഹാരത്തിൽ അവൻ ഭ്രാന്ത് പിടിച്ചതിൽ വരഞ്ഞിരിക്കുകയാണ്. അവനിതിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ ഇതിൽ നിന്നും മുക്തനാകുന്ന സമയത്താണ് അവന്റെ മനസ്സിൽ ഈശ്വര വിചാരം വരുന്നത്. അവന്റെ മനസ്സ് വ്യവഹാരം മുക്തമാകുമ്പോൾ അവൻ ചിന്തിക്കും ദൈവത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച് എല്ലാം ചിന്തിക്കും. ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ ഇതിൽ മുഴുകിയിരിക്കും. അത് രക്ഷപ്പെടാൻ സഹായിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, ഏകം ആത്മതത്വം ബ്രഹ്മവിചിത്യ വിജ്ഞായ സാക്ഷാത്കൃത്യ ധീരാഹ ധീമന്തഹ. വേദം കൊണ്ടുള്ള ധൈര്യം, അതാണ് ഇവിടുത്തെ ധൈര്യം എന്ന് പറയുന്നത്. ആത്മാനാത്മവിവേകം കൊണ്ടുള്ള ധൈര്യം. ആത്മാനാത്മവിവേകം എന്ന് പറയുമ്പോൾ സർവത്ര ആത്മദർശനം. അവൻ അനാത്മാവായി ഒന്നിനെയും കാണുന്നു, സർവത്തെയും ഈശ്വരനായി കാണുന്നവൻ. അവനെന്താ പ്രലോഭിപ്പിക്കുന്നത്? ഈശ്വരനല്ലേ പ്രലോഭിപ്പിക്കുന്നത്? ഈശ്വരൻ ഒരു പ്രലോഭനമായിരിക്കുന്ന നല്ലതാ, അതവനെ ഈശ്വരനിലേക്ക് നയിക്കും. വിഷയങ്ങൾ അവനെ പ്രലോഭിപ്പിക്കുമ്പോൾ അത് വിഷയങ്ങളിലേക്ക് നയിക്കും. അങ്ങനെ അവൻ വിവേകിയായി. പറയുന്നതിന്റെ താല്പര്യം, പതനത്തെ അതേത് സമയവും എപ്പോഴും സംഭവിക്കാമെന്നുള്ള ഒന്നാണ്, അതിനെ ഒഴിവാക്കി എന്തിൻ്റെങ്കിലും പേര് എന്തെങ്കിലും ഒരു പ്രലോഭനത്തിന്റെ രൂപത്തിൽ വന്നിട്ട് അത് ലൗകികരായ മനുഷ്യരോട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ അവരാണ് പ്രലോഭനത്തിന് മുഴുകിക്കഴിയുന്നത്. ഞങ്ങൾ ആശ്രമത്തിന്റെ ഉള്ളിൽ ദിവ്യന്മാരായി കഴിയുന്നവരല്ലേ, ഞങ്ങളോട് ഇതൊക്കെ എന്തിനാ പറയുന്നത്? പറഞ്ഞു പറഞ്ഞു വരുന്ന കേട്ടാൽക്കൊന്നും ഞങ്ങൾ മഹാമോശക്കാരാണ്. ഇതൊക്കെ ലൗകികന്മാരോട് പറയേണ്ട കാര്യമാണ് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോ? പറയുന്നത് കേട്ടാൽ ഞങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടവരടുത്ത് പറയണം എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു, ഇത് പറയുന്നത് കേട്ടത് ഞങ്ങളെന്തോ മഹാപാപം ചെയ്തവരാണ്, ആശ്രമത്തിൽ വന്നു ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുന്ന എന്തോ വലിയ പാപം ചെയ്തവരെ പോലെയാണോ സംസാരിക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. എന്താ ആശ്രമ ജീവിതം അത്ര മോശമാണ്, ഇത്രയൊക്കെ താഴ്ത്തി പറയാം എന്നും ചോദിച്ചിട്ടുണ്ട്. സംസാരം എവിടെയും സമാനമാണ്. ആശ്രമമെന്നോ വീടെന്നോ ഹിമാലയമെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഒരേ രൂപത്തിൽ തന്നെ സംസാരം എവിടെ ആയാലും, പതിക്കുന്നതിനുള്ള അവസരവും രക്ഷപ്പെടുന്നതിനുള്ള അവസരവും എല്ലായിടത്തും ഒരുപോലെയാണ്. അതവനവൻ സ്വന്തം അന്തരംഗത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ സംസാര രോഗത്തിന് ഒരിടത്തും ശമനം സംഭവിക്കുന്നില്ല. എവിടെയായാലും ഈ സംസാര വൃക്ഷം തഴച്ചു വളരില്ല. അതുകൊണ്ട് എവിടെയാലും ഇത് ചിന്തിക്കണം. എവിടെയാലും ഇവർ മാർഗമേ ഉള്ളൂ. അതാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. ധീരാഹ ധീമന്തഹ, അവന് വിവേകിയായി പ്രീത്യ വ്യാപൃത്യ മമ അഹംഭാവലക്ഷണാത് അവിദ്യാരൂപാത് അസ്മാത് ലോകാത് പരമ്യ. അവന് മരണം സംഭവിക്കണം. എന്തിൽ നിന്നുള്ള മരണം? ശരീരം കൊണ്ടുള്ള മരണമല്ല പറഞ്ഞല്ലോ. ശരീരത്തിന്റെ മരണം ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ലാഭനഷ്ടങ്ങളൊന്നും ഇല്ലാതെ അത് അനേക ജീവന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കാര്യമില്ല. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു, മമ അഹംഭാവലക്ഷണാത് അവിദ്യാരൂപാത്. അഹന്തയും മമതയും ആണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. അഹന്തയും മമതയും എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് വില കുറച്ചു കളഞ്ഞ സാധനങ്ങളാണ്. അപ്പം അതൊന്നും കേട്ടാൽ നമുക്ക് ഏശത്തില്ല. എന്തോന്ന് അഹന്ത, എന്തോന്ന് മമത. പക്ഷെ അത് അത്രയും സൂക്ഷ്മമായി ഈ ജീവനെ ബന്ധിച്ചിരിക്കുന്നു. അത്രയും ദൂരമുള്ള സാധനമാണെങ്കിലും അതിന്റെ ചിരപരിചയം കൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചത് തീരെ ലഘുവായി, അത് അഗണ്യമായി. അത് ഒഴിവാക്കേണ്ട ഒരു സാധനം എന്നുള്ള വിചാരം പോലും മനസ്സിൽ നിന്ന് പോയി. കാരണം അതിനോട് അത്രയും താതാത്മ്യപ്പെട്ടുപോയി. പക്ഷെ അതാണ് ആദ്യവും അവസാനവും അവനെ ബന്ധിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് അഹന്ത മമത അവിദ്യാരൂപ അസ്മാദ് ലോക. ഇതാണ് ഈ സംസാരം. അല്ല, ഈ ശരീരമോ ചുറ്റുപാടും കാണുന്നതോ അല്ല ഈ ജീവന് ഇതിനോടെല്ലാം ബന്ധിപ്പിക്കുന്നത്. അതെന്താണ്? ഈ അഹന്തയും മമതയുമാണ്. അതിൽ നിന്ന് ഉപരമ്യ, അതിൽ നിന്ന് അവൻ സ്വതന്ത്രനായി. അതിന് പറഞ്ഞല്ലോ, അതിന് സർവത്ര ആത്മദർശനം ഭാഷകാരൻ നിർദ്ദേശിക്കുന്ന ഒരു പായം. അതിനുള്ള വിവേകം, ആത്മദർശനത്തിന്റെ സാക്ഷാത്കാരം, അതെല്ലാം കൊണ്ട് ഈ ശരീരം ഉൾപ്പെടെയുള്ള ലോകത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായി. സർവാത്മീകത്വഭാവം അദ്വൈതം ആപന്നാഹ. അദ്വൈതം എന്ന് കേൾക്കുമ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. അത് ആർക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സർവാത്മീകത്വഭാവം, സർവാത്മീകത്വം. ഇതെല്ലാവരും സ്വീകരിക്കുന്നതാണ്. ഈ അദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ്. സർവാത്മീകത്വം അവരെങ്ങനെ സ്വീകരിക്കുന്നു? ഈശ്വരൻ ഏകനാണ്, അവൻ സർവവ്യാപിയാണ്, സർവാത്മ ഏകത്വമായി. ആ തരത്തിൽ സ്വീകരിച്ചാലും മതി. താനും ഈശ്വരനും ഒന്നാണ് എന്ന് ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഏകനും സർവവ്യാപിയുമായ ഈശ്വരൻ, ആ തരത്തിൽ ഇങ്ങനെ സ്വീകരിച്ചാൽ മതി. അദ്വൈതമാപന്നാഹ സന്തഹ, അങ്ങനെ ആയിത്തീർന്നു. ആത്മനിഷ്ഠനായി ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണ്ടോ? ശ്രവണം, മനനം, നിധിധ്യാസനം, ആത്മനിഷ്ഠ എന്ന് പറയും. എന്നിട്ട് അവിടെ പറയാം, ആത്മനിഷ്ഠയിൽ സന്യാസം. ആത്മനിഷ്ഠയിലുള്ള സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്, ഈ അഹം മമ ഭാവത്തെ ത്യജിക്കുക. അതാണ് ആത്മനിഷ്ഠയിൽ വരുന്ന സന്യാസം. അതിനുള്ള ഉപായമായിട്ടാണ് ബാക്കിയുള്ള സന്യാസമൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. വസ്ത്രം മാറുന്നതും വീട് ഉപേക്ഷിക്കുന്നതും ഗൃഹത്തെ ത്യജിക്കുന്നതും ഒക്കെ അതിനുള്ള ഉപായമായിട്ട്. ഇവിടെ അവിദ്യാരൂപത്തിലുള്ള അഹം മമ ഭാവത്തെ ത്യജിച്ച് അങ്ങനെ അമൃതാഹ ഭവന്തി, അതാണ് അമൃതത്വം പ്രാപ്തി. അതാണിവിടെ ഈ ഉപദേശത്തിനെല്ലാം ഒടുവിലായി ശ്രുതി ബോധിപ്പിക്കുന്നത്. അത്തരമൊരു അമൃതത്വത്തെക്കുറിച്ചാണ് സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ഇതി ശ്രുതേഹേ. അവൻ കാമക്രോധങ്ങളിൽ നിന്നെല്ലാം മോചിതരാകുന്നു. അഹന്ത മമത ഇതിൽ നിന്നെല്ലാം മോചിതനാകുന്നു. സർവ അനാത്മവസ്തുക്കളിൽ നിന്നും അവൻ മോചിതനാകുന്നു. അവനെ സംബന്ധിച്ച് പിന്നീട് പതനം സംഭവിക്കുന്നില്ല. ശ്രുതി പറയുന്ന എന്താണോ, ബ്രഹ്മവേദ പറഞ്ഞല്ലോ, പ്രതിബോധവിദിതമായിരിക്കുന്ന ഈ തത്വത്തെ ധരിക്കുന്നവൻ ബ്രഹ്മൈവ ഭവതി, അവൻ അതായി തന്നെ തീരുന്നു. അവന് പിന്നെ അനാത്മാവാകാൻ കഴിയുന്നില്ല. അവന് പിന്നെ മായയോ മോഹങ്ങളോ ഭ്രമങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല. അതാണ് അമൃതാഭവതി എന്നുള്ളതിന്റെ താത്പര്യം ഇതി ശ്രുതേഹി ഇക്കാര്യ ശ്രുതി വ്യക്തമാക്കിയിട്ടുണ്ട്. ധീരാ പ്രേത്യസ്മാത് ലോകാത് അമൃതാ ഭവന്തി.